ഹിറ്റ് 96.7 എഫ് എം സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. ജീവിതത്തിൽ ഒട്ടും തൃപ്തിയില്ലാത്ത ഒരാൾ ആത്മീയ ഗുരുവിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഈ ദുർഗതി? പരിചയക്കാരും ബന്ധുക്കളുമെല്ലാം ധനികരാകുന്നു, ഞാൻ മാത്രം എന്നും പാവപ്പെട്ടവനായി തുടരുന്നു. അതിന് ഗുരുവിന്റെ മറുപടി, നീ ദാനം ചെയ്യാൻ പഠിച്ചിട്ടില്ല എന്നായിരുന്നു. അത് കേട്ട് തെല്ലു പരിഹാസത്തോടെ അയാൾ പെട്ടെന്ന് തന്നെ തർക്കിച്ചു, നല്ല കാര്യമായി, പാവപ്പെട്ടവനായ എന്റെ കയ്യിൽ ദാനം ചെയ്യാൻ എന്തെങ്കിലും വേണ്ടേ? ചിരിച്ചുകൊണ്ട് ഗുരു പറഞ്ഞത്, ഒന്നുമില്ല എന്ന് നീ പറയുന്നത് സമ്പത്തിന്റെ കാര്യത്തിലല്ലേ? നിന്റെ മുഖത്തിന് മറ്റുള്ളവർക്ക് വേണ്ടി പുഞ്ചിരി നൽകാൻ സാധിക്കില്ലേ? ദുഃഖങ്ങളിൽ കഴിയുന്നവർക്ക് നിന്റെ നാവുകൊണ്ട് ആശ്വാസകരമായ വാക്കുകൾ പറയാൻ സാധിക്കില്ലേ? ആശ്രയമില്ലാത്തവർക്ക് തുണയാകാൻ നിന്റെ കൈകൾക്കാകില്ലേ? അക്ഷരമറിയാത്തവർക്ക് വെളിച്ചമേകാൻ നിന്റെ അറിവിനാകില്ലേ? എന്നിട്ടും നീ പറയുന്നു മറ്റുള്ളവർക്ക് കൊടുക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ലെന്ന്. ദാനമെന്നത് പണത്തെക്കുറിച്ചുള്ള കാര്യം മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ചതുകൊണ്ടുള്ള കുഴപ്പമാണ്. അതുകൊണ്ട് കയ്യിലുള്ളതുകൊണ്ട് ദാനം ചെയ്യുക. അതിന് ഓരോ വ്യക്തിയും യഥാർത്ഥ മനുഷ്യനായി മാറേണ്ടതുണ്ട് എന്ന് വിശ്വസിച്ച ഒരാളിന്റെ ചരമദിനമാണിന്ന്. ആ ദിനം തന്നെയാണ് മലയാളക്കരയാകെ വായനയുടെ ദിനമായും ആചരിക്കുന്നത്. വിവേകം നേടാൻ വായിച്ചു വളരണമെന്ന അറിവ് അദ്ദേഹം മറ്റുള്ളവർക്ക് ദാനം ചെയ്തു. അക്ഷരാർത്ഥത്തിൽ കാസർഗോഡ് മുതൽ പാറശാല വരെ 5000-ലേറെ ഗ്രാമങ്ങളിൽ ആ മുദ്രാവാക്യം ഉയർത്തി പറഞ്ഞു നടക്കുകയായിരുന്നു. ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ ഒരിക്കൽ അദ്ദേഹത്തെ ഓർത്തു പറഞ്ഞ ഈ വാക്കുകൾ അത് സാക്ഷ്യപ്പെടുത്തും.
അദ്ദേഹത്തിന്റെ പരമമായ ലക്ഷ്യം, എല്ലാവർക്കും വിചാരം വേണം, എല്ലാവർക്കും വിദ്യാഭ്യാസം വേണം, ലോകം ഉണരണം, ഉണരണം. വിവേകാനന്ദൻ പറഞ്ഞ പോലെ അറൈസ് അവേക്ക് ആൻഡ് സ്റ്റോപ്പ് നോട്ട് ഇൻ ദ ഗോൾ ഇസ് റീച്ച്. ആ സത്യം, ആ പരമസത്യം നടപ്പിൽ വരുത്താൻ വേണ്ടി ദൈവം നമുക്ക് അയച്ചതായ ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. കാസർഗോഡ് നിന്ന് രാത്രി പുറപ്പെട്ടാൽ രാവിലെ തിരുവനന്തപുരം വരെ ഓടും. ഓരോ ദിക്കിലും ഇറങ്ങി വിദ്യാഭ്യാസം, വിചാരം, ലൈബ്രറി, ഗ്രന്ഥാലയം, ഗ്രന്ഥാലയം, എല്ലാ ദിക്കിലും ഗ്രന്ഥാലയം. എന്റെ ഭാര്യ പോലും ഒരു ഗ്രന്ഥാലയം ഇദ്ദേഹത്തിന് വേണ്ടി തുടങ്ങി.
1909 നീലമ്പേരൂരിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. എൽ പി സ്കൂൾ അധ്യാപകനായി ജോലി നോക്കുമ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സ് പുസ്തകങ്ങളിലും വായനശാലകളിലുമായിരുന്നു. ഐക്യകേരളം സ്വപ്നങ്ങളിൽ മാത്രമായിരുന്ന കാലം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പോലും ലഭിച്ചിരുന്നില്ല. അക്കാലത്താണ് പണിക്കർ മുൻകൈയെടുത്ത് തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം തുടങ്ങിയത്. ആദ്യകാലത്ത് 47 വായനശാലകൾ മാത്രമേ സംഘത്തിലുണ്ടായിരുന്നുള്ളൂ. എന്നാൽ പണിക്കർ പിന്മാറാൻ ഒരുക്കമായിരുന്നില്ല. അദ്ദേഹം സംഘത്തെ വളർത്തി, അത് പടർന്ന് പന്തലിച്ച് കേരള ഗ്രന്ഥശാലാ സംഘമായി. ഈ പ്രസ്ഥാനത്തിന്റെ പ്രസക്തി തിരിച്ചറിഞ്ഞ് സർക്കാർ അതിനേറ്റെടുക്കുകയും ചെയ്തു. അജ്ഞതയുടെ ഇരുളിൽ നിന്ന് ജ്ഞാനത്തിന്റെ വെളിച്ചത്തിലേക്ക് സമൂഹം മാറിയാൽ മാത്രമേ പുരോഗതി കൈവരിക്കാൻ സാധിക്കൂ എന്ന് പി എൻ പണിക്കർ സമൂഹത്തെ നിരന്തരം ഓർമ്മപ്പെടുത്തി. അങ്ങനെയാണ് കേരളത്തിൽ അങ്ങോളമിങ്ങോളം വായനശാലകൾ വളർന്നത്. മലയാളിയുടെ വായന സംസ്കാരം അതോടെ വിശാലമായ ആകാശത്തിലേക്ക് പറന്നുയർന്നു. ഒന്നാലോചിച്ചു നോക്കൂ, ഏത് വിശ്വോത്തര സാഹിത്യകാരനും മലയാളിക്ക് പരിചിതരാണ്. അത്തരമൊരു വായനാ സംസ്കാരത്തിലേക്ക് മലയാളി ഉണർന്നത് പി എൻ പണിക്കർ എന്ന ജ്ഞാനപ്രകാശത്തിന്റെ വെളിച്ചത്തിലാണ്. എനിക്ക് പണം കിട്ടിയാൽ ഞാൻ ആദ്യം വാങ്ങുക പുസ്തകങ്ങളാണ്, വല്ലതും ബാക്കിയുണ്ടെങ്കിൽ വസ്ത്രവും ഭക്ഷണവും വാങ്ങുമെന്ന് പറഞ്ഞ വിഖ്യാത എഴുത്തുകാരൻ ഇറാസ്മസ്. വിശ്രുത സാഹിത്യകാരെല്ലാം വായനയെ അങ്ങനെ പലതരത്തിൽ വാഴ്ത്തിയിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ടിന്റെ പുറത്തുവീണ ചാട്ടവാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജോർജ് ബെർണാർഡ് ഷോ പറഞ്ഞത്, വിശക്കുന്ന മനുഷ്യ നീ പുസ്തകം കയ്യിലെടുത്തോളൂ എന്നാണ്. ലിയോ ടോൾസ്റ്റോയ്, എനിക്ക് ജീവിതത്തിൽ 3 കാര്യങ്ങളെ ആവശ്യമുള്ളൂ എന്നാണ്, അത് പുസ്തകങ്ങൾ, പുസ്തകങ്ങൾ, പുസ്തകങ്ങൾ മാത്രം എന്ന് പറഞ്ഞാണ് വായനയെ പുകഴ്ത്തിയത്. പ്രശസ്ത നിരൂപകനും എഴുത്തുകാരനുമായ പി കെ രാജശേഖരൻ മാതൃഭൂമിയിൽ എഴുതിയ ഒരു ലേഖനമുണ്ട്, വേണം നമുക്കും ഒരു പ്രൊജക്ട് ഗുട്ടൻബർഗ് എന്ന്. വായിച്ചു വളരുന്നതിന്റെ മഹത്വവും വളരേണ്ടതിന്റെ ആവശ്യകതയും എഴുതിയും പ്രസംഗം ഉറപ്പിച്ചും ചടങ്ങ് കഴിക്കലാണ് വായന ദിനത്തിലെ പതിവ് അനുഷ്ഠാനം. വായന കുറയുന്നതിനെയും പുസ്തകം മരിക്കുന്നതിനെയും വായനശാലകളുടെ ദുരവസ്ഥയെക്കുറിച്ചുമുള്ള പരിദേവനങ്ങളും ടെലിവിഷനും കമ്പ്യൂട്ടറിനുമുള്ള കുറ്റപ്പെടുത്തലും അല്പം ഗൃഹാതുരത്വവും മേമ്പൊടിയായി ഉണ്ടാവുകയും ചെയ്യും. അച്ചടിച്ച പുസ്തകത്തെ കേന്ദ്രമാക്കിയുള്ള ഈ ഗുട്ടൻബർഗ് വിലാപങ്ങളുമായി ഇന്നത്തെ ലോകത്തിലെ പാരായണ പ്രശ്നങ്ങളെ നേരിടാനാവുകയില്ല. അദ്ദേഹം പറയുന്നുണ്ട്, ഇന്റർനെറ്റിൽ സൌജന്യമായി ലഭ്യമാകുന്ന പ്രൊജക്ട് ഗുട്ടൻബർഗ് പോലുള്ള ഒരു ഡിജിറ്റൽ രേഖാശേഖരം മലയാളത്തിനും ആവശ്യമാണ്. 1971 അമേരിക്കൻ എഴുത്തുകാരനും ഇ ബുക്കിന്റെ സൃഷ്ടാവുമായ മൈക്കേലസ് ഹാർട്ട് ആരംഭിച്ച പ്രൊജക്ട് ഗുട്ടൻബർഗിൽ ഇന്ന് 1000-ക്കണക്കിന് സുപ്രധാനമായ പഴയ പുസ്തകങ്ങൾ പൊതുമണ്ഡലത്തിൽ സൌജന്യമായി ലഭിക്കും. അദ്ദേഹം പറയുന്നത് പോലെ ഗ്രന്ഥശാലകളെന്നും നമ്മുടെ സമൂഹത്തിന്റെ വഴികാട്ടികളായിരുന്നു. സാമൂഹിക മാധ്യമങ്ങളുടെ വളർച്ചയുടെ കാലത്ത് അതിന്റെ സാധ്യതകൾ കൂടി ഉൾക്കൊണ്ട് പുതിയ വായനാ സംസ്കാരം കെട്ടിപ്പടുക്കണം. ബെർത്തോൾഡ് ബ്രെഹ്ത് പറഞ്ഞത് വിശക്കുന്ന മനുഷ്യ പുസ്തകം കയ്യിലെടുക്കൂ, അതൊരായുധമാണ് എന്നാണ്. പിന്നീട് ഇത് കേരളത്തെ സാക്ഷരതാ പ്രസ്ഥാനത്തിന് കരുത്തു പകർന്ന വാക്കുകളായി. സാക്ഷരത പ്രചരിപ്പിക്കാനും വായനയെ പ്രോത്സാഹിപ്പിക്കാനും അതിന്റെ പ്രചാരകർ തെരുവുതോറും പാടി നടന്ന കവിത. പട്ടിണിയാണെങ്കിലും നീ വായന ശീലിച്ചാൽ നിന്നെ പട്ടിണിക്കിട്ടവനോട്, പട്ടിണിയാകാൻ സാഹചര്യമൊരുക്കിയവനോട് നിവർന്നു നിന്ന് ചോദ്യം ചോദിക്കാനുള്ള ആയുധമാകും എന്നതായിരുന്നു ആ കവിത നൽകിയ സന്ദേശം. അത് സത്യമായിരുന്നു. ബയോനറ്റുകളേക്കാൾ നെപ്പോളിയൻ ഭയപ്പെട്ടിരുന്നത് അക്ഷരങ്ങളെയാണ്. ഇന്നും ചില ഭരണാധികാരികൾ അക്ഷരങ്ങളെ ഭയപ്പെടുന്നുണ്ട്. പുതുതലമുറയിലെ പ്രശസ്ത എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: വായിക്കുമ്പോൾ നമ്മൾ മനുഷ്യരാശിയെന്ന ഒരു മഹാസംഘവുമായി നേരിട്ട് ബന്ധപ്പെടുകയാണ്. ഒരു പൂവ് വാസനിക്കുമ്പോൾ ഒരു വസന്തവുമായി ബന്ധപ്പെടുന്നത് പോലെ പ്രപഞ്ചത്തോളം വലുതായ അറിവിനെ അല്പമെങ്കിലും ഉൾക്കൊള്ളാനുള്ള ഒരെളിയ ശ്രമം നമ്മൾ നടത്തേണ്ടതുണ്ട്. അതിനായി പുസ്തകം കയ്യിലെടുത്തോളൂ, എന്നിട്ട് മനുഷ്യനെന്ന മഹാപ്രതിഭാസത്തെ അഭിമാനത്തോടെ വായിച്ചു തുടങ്ങൂ.